പ്രൊഫസർ കെ ജെ മാത്യു എഴുതുന്ന ലേഖനം ഓരോ മിനിറ്റിനെയും ഒരു യുഗമാക്കുക. മരണത്തിൻ്റെ വക്കിൽ നിന്ന് ജീവനിലേക്ക് തിരിച്ചു നടക്കുവാൻ അപൂർവമായ അവസരം ലഭിച്ചവരുണ്ട്. ജീവന്റെയും ജീവിതത്തിൻ്റെയും മൂല്യം തിരിച്ചറിയുവാൻ അവർക്കെ സാധിക്കും. അത്തരത്തിലുള്ള അപൂർവ വ്യക്തിത്വങ്ങളിലൊരാളാണ് ലോകപ്രശസ്ത സാഹിത്യകാരനായ ദസ്തേവ്സ്കി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചതാണിത്. സർ ചക്രവർത്തിമാർ റഷ്യ വാണിരുന്ന കാലം. വിമത പ്രവർത്തനങ്ങളൊന്നും അവർ വച്ചുപറപ്പിച്ചിരുന്നില്ല. അങ്ങനെയൊരു നാൾ ദസ്തേവ്സ്കിയുടെ ഊഴം വന്നു. 1849 നവംബർ 16 സർക്കാർ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹത്തെയും കൂട്ടരെയും വധശിക്ഷയ്ക്ക് വിധിച്ചു. ഡിസംബർ 22 വധശിക്ഷ നടപ്പാക്കുവാൻ ഉദ്ദേശിക്കപ്പെട്ടിരുന്നത്. തടവുകാരെ സെമിയാനോവ് മൈതാനത്തിൻ്റെ ഒരറ്റം മുതൽ അണിനിരത്തി. ഫയറിംഗ് സ്ക്വാഡ് റെഡിയായി നിൽക്കുന്നു. മൂടിക്കെട്ടിയ കണ്ണുകളുമായി മരണത്തിൻ്റെ കാലൊച്ചയ്ക്കായി അവർ കാത്തുനിന്നു. എന്നാൽ പെട്ടെന്നൊരു ആൻറ്റി ക്ലൈമാക്സ്. തടവുകാരുടെ കണ്ണുകളിലെ കെട്ടഴിച്ചു. അവർ സ്വതന്ത്രരാണെന്ന് അറിയിച്ചു. കാരണം ചക്രവർത്തി തടവുകാർക്ക് മാപ്പ് നൽകിയിരിക്കുന്നു. ദസ്തേവ്സ്കി പിന്നീട് എഴുതിയ രചനകളിൽ ജീവിതത്തിൻ്റെ വിലയെക്കുറിച്ചുള്ള സൂചനകൾ പലപ്പോഴായി നൽകുന്നുണ്ട്. ഉദാഹരണത്തിന്, ഇഡിയറ്റിലെ ഒരു കഥാപാത്രം പറയുന്നു, ഓരോ മിനിറ്റും ഞാനൊരു യുഗമാക്കി മാറ്റും, ഒന്നും പാഴാക്കില്ല, എല്ലാത്തിനും കണക്കുണ്ട്. നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണിത്. ഓരോ മിനിറ്റ് പോലും വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന് ദൈവസന്നിധിയിൽ ഒരു യുഗത്തിൻ്റെ വിലയുണ്ട്. നമ്മുടെ ആത്മീയ ഭൗതിക ജീവിതങ്ങളുടെ ആകെത്തുക ഓരോ മിനിറ്റും കൂടുന്നതാണല്ലോ. അതെങ്ങനെ നാം ചെലവഴിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ജയ അപജയങ്ങൾ നിർണയിക്കപ്പെടുന്നത്. ഇക്കാര്യത്തിൽ കണിശമായ ഒരു ജാഗ്രത പുലർത്തുവാൻ നമ്മെ നിർബന്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് ഓരോ മിനിറ്റും നാം എങ്ങനെ ചെലവഴിച്ചു എന്ന് കണക്ക് കൊടുക്കേണ്ടി വരും എന്നതുതന്നെയാണ്. നാളേക്ക് മാറ്റിവെക്കുക എന്നത് സമയത്തെ ഗൗരവമായി കാണാത്തവരുടെ ഒരു പൊതുസ്വഭാവമാണ്. ഇന്ന് വേണ്ട, നാളെ ചെയ്യാം എന്നവർ തങ്ങളോട് തന്നെ മന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. നാളെ കൂടുതൽ അനുകൂലമായ സാഹചര്യം വരും എന്ന ന്യായം അവർ കണ്ടെത്തുകയാണ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇത് നമ്മുടെയെല്ലാം ഒരു പൊതുസ്വഭാവമാണ്. ഇംഗ്ലീഷിൽ ഇതിന് പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയും. ഇതിൽ നിന്ന് മോചനം നേടുവാൻ നാം തീവ്രമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും വേണം. സമയത്തിൻ്റെയും കഴിവുകളുടെയും ശരിയായ വിനിയോഗത്തെക്കുറിച്ച് പഠിപ്പിക്കുവാൻ ഈശോ നൽകിയ താലന്തുകളുടെ ഉപമ സുപരിചിതമാണ്. എത്ര കിട്ടി എന്നുള്ളതല്ല പ്രധാനപ്പെട്ടത്, എങ്ങനെ ഉപയോഗിച്ചു എന്നതാണ്. പക്ഷേ കൂടുതൽ കിട്ടിയവന് കൂടുതൽ ബാധ്യതയുണ്ട്. എന്നാൽ കുറച്ച് കിട്ടിയവൻ അത് കുഴിച്ചു മൂടുന്നതിൽ ഒരു ന്യായീകരണവുമില്ല എന്നു തന്നെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ ഇത് താലന്തുകളുടെ ഉപമ എന്ന പേരിലാണ് അറിയപ്പെടുന്നതെങ്കിൽ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ അത് 10 നാണയത്തിൻ്റെ ഉപമയാണ്. ഈ രണ്ട് ഉപമകളുടെയും പൊതുസ്വഭാവം നൽകിയ യജമാനൻ കണക്ക് ചോദിക്കുന്നു എന്നതാണ്. താലന്ത് ഉപയോഗിക്കാതിരിക്കുന്നവൻ ശകാരിക്കപ്പെടുന്നു എന്ന് മാത്രമല്ല, അവന് നൽകപ്പെട്ടത് അവനിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുകയും ചെയ്യുന്നു. കൂടാതെ അവൻ കഠിനമായി ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ആരൊക്കെയാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എന്നതിൻ്റെ ഒരു സൂചന ഈ ഉപമയിലൂടെ നൽകുന്നു. വിശുദ്ധ മത്തായി സ്ലീഹ നൽകുന്ന ആമുഖ വിവരണം ഇപ്രകാരമാണ്. ഒരുവൻ യാത്ര പുറപ്പെടുന്നതിന് മുൻപ് ഭൃത്യന്മാരെ വിളിച്ച് തൻ്റെ സമ്പത്ത് അവരെ ഭരമേൽപ്പിച്ചതുപോലെയാണ് സ്വർഗരാജ്യം. വിശുദ്ധ മത്തായി 25:14. സമയത്തിൻ്റെയും കഴിവുകളുടെയും ദൈവഹിതാനുസാരമുള്ള ശരിയായ വിനിയോഗം ഭൗതിക വിജയത്തിന് മാത്രമല്ല ആത്മരക്ഷയ്ക്കും അത്യന്താപേക്ഷിതമാണെന്നല്ലേ ഇത് സൂചിപ്പിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുന്ന് എനിക്ക് നൽകിയ സമയവും ആയുസ്സും കഴിവുകളും അങ്ങയുടെ സൗജന്യദാനമാണല്ലോ. അങ്ങയുടെ മുമ്പിൽ ഇവയുടെ കണക്ക് ബോധിപ്പിക്കേണ്ടതാണെന്ന ചിന്താഭാരത്താൽ എന്നെ നിറച്ചാലും. പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങയുടെ പ്രകാശം ഈ മേഖലയിൽ എനിക്ക് നൽകണമേ. പരിശുദ്ധ അമ്മേ, വിശുദ്ധ യൗസേ പിതാവേ, കർത്താവിൻ്റെ പ്രീതിക്ക് പാത്രമാകുന്ന വിധത്തിൽ ജീവിക്കാൻ എനിക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ.